മരണം നൃത്തം, ഒരു വൈലോപ്പള്ളി കവിതയുടെ പോഡ്കാസ്റ്റ് അനുഭവം. ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. മരണമെന്നാൽ തൂവൽ പോലെ ലഘുവായ ഒന്നാണോ? അതിന് ഭാരമുണ്ടോ? മരണത്തിന് ഭാരമുണ്ടോ? ഗുരുത്വാകർഷണ നിയമത്തെ ആകർഷിക്കുവാൻ മാത്രം മരണം ഒരു വസ്തുവാണോ? അല്ലല്ലോ. ജീവനെ പേറുന്ന ശരീരത്തിൻ്റെ ഭാരവും ജീവൻ്റെ മരണവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണോ അപ്പോൾ? നൃത്തം ചെയ്യുന്ന ശരീരത്തിനും ആ നൃത്തം തീർത്ത ശരീരത്തിനും തമ്മിൽ ഭാരവ്യത്യാസമുണ്ടോ? മരണത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഗുരുത്വത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കാരണമായത് ഫ്രഞ്ച് ദാർശനികനായ അലൻ ബാദിയു എഴുതിയ നൃത്തം ചിന്തയുടെ രൂപകം, ഡാൻസ് ആസ് മെറ്റഫർ ഓഫ് തോട്ട് എന്ന ഉപന്യാസവും 1939 വളരെ പണ്ട് 1939 വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ നർത്തകി എന്ന കവിതയുമാണ്. ഒരു നർത്തകി നൃത്തം ചെയ്യുന്നില്ല എന്നും അവളുടെ നൃത്തത്തിനെക്കുറിച്ചുള്ള ബോധം ഒരറിവായി നർത്തകിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ പോലും ഒരു യഥാർത്ഥ നർത്തകി എന്നാൽ നൃത്തബോധത്തിൻ്റെ അതിശയകരമായ മറവിയാണെന്ന് അലൻ ബാദിയു പറയുന്നുണ്ട്. ഞാൻ ആ വാചകം ഒന്നുകൂടി പറയാം. ഒരു നർത്തകി നൃത്തം ചെയ്യുന്നില്ല എന്നും അവളുടെ നൃത്തത്തിനെക്കുറിച്ചുള്ള ബോധം ഒരറിവായി നർത്തകിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ പോലും ഒരു യഥാർത്ഥ നർത്തകി എന്നാൽ നൃത്തബോധത്തിൻ്റെ അതിശയകരമായ മറവിയാണെന്നും അലൻ ബാദിയു പറയുന്നു. ജീവനെ പക്ഷിയോടുപമിക്കുന്നത് വളരെ പഴയതും എന്നാൽ ഒരിക്കലും പുതുമ നശിക്കാത്തതുമായ ഒരു കവിചിന്തയാണ്. കൂടുവിട്ടുപോകുന്ന പക്ഷി പോലെ ജീവൻ ശരീരത്തെ ഉപേക്ഷിച്ചു പോകുന്നത് ജീവിതത്തെ ഒരു തുടർച്ചയാക്കി മാറ്റുന്ന ചിന്തയുമാണ്. പക്ഷിയുടെ പറക്കൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെയുള്ള ഒരു നിഷേധ പ്രവർത്തനമാണ്. പക്ഷിയുടെ പറക്കൽ എന്നത് ഗുരുത്വാകർഷണ ബലത്തിനെതിരെയുള്ള ഒരു നിഷേധ പ്രവർത്തനമാണ്. നീച്ചെ എഴുതിയത് അതേക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്. നീച്ചെയുടെ വാചകങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. നിഷ്കളങ്കമായ കാര്യങ്ങളാൽ ഉത്സാഹിതനായി പറന്നകലാൻ എനിക്ക് ഒരു തിടുക്കമുണ്ട്. നിഷ്കളങ്കമായ കാര്യങ്ങളാൽ ഉത്സാഹഭരിതനായി പറന്നകലുവാൻ എനിക്ക് ഒരു തിടുക്കമുണ്ട്. അതെൻ്റെ ഒരു രീതിയാണ്. അത് ഒരു പക്ഷിയുടെ മാർഗമാണ്. പ്രത്യേകിച്ച് ഞാൻ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശത്രുവായ സ്ഥിതിക്ക്. അത് പക്ഷിയുടെ വഴിയാണ്. പക്ഷിയാണ് ഗുരുത്വാകർഷണത്തിൻ്റെ ആജന്മ ശത്രു, അതിപ്രാചീന ശത്രു. ഇതാണ് നീച്ചയുടെ വാക്കുകൾ. ഗുരുത്വാകർഷണ ബലത്തിനെതിരെ പക്ഷി നടത്തുന്ന കലാപം പോലൊന്ന് നൃത്തത്തിലും സംഭവിക്കുന്നുണ്ട്. ഒരു കുതിപ്പ്. അതുകൊണ്ടാണ് പറക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷി ആദ്യം നിൽക്കാൻ പഠിക്കണമെന്നും ശേഷം നടക്കാൻ പഠിക്കണമെന്നും പിന്നീട് നൃത്തം പഠിക്കണമെന്നും അതിനുശേഷം മാത്രം പറക്കാൻ പഠിക്കണമെന്നും നീച്ചെ പറഞ്ഞത്. ആ വാചകം ഞാൻ ഒരിക്കൽ കൂടി പറയാം. അതുകൊണ്ടാണ് പറക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷി ആദ്യം നിൽക്കാൻ പഠിക്കണമെന്നും ശേഷം നടക്കാൻ പഠിക്കണമെന്നും പിന്നീട് നൃത്തം പഠിക്കണമെന്നും അതിനുശേഷം മാത്രം പറക്കാൻ പഠിക്കണമെന്നുമാണ് നീച്ചെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സരതുഷ്ട്ര ഇങ്ങനെ പറയുന്നു. നീച്ചെയുടെ വാക്കുകളാണ്. മനുഷ്യനെ പറക്കാൻ പഠിപ്പിക്കുന്നവൻ എല്ലാ അതിർത്തിക്കല്ലുകളും എടുത്തു മാറ്റും. മനുഷ്യനോടൊത്ത് ആ അതിർത്തിക്കല്ലുകളും വായുവിൽ അലിയും. അവൻ ഭൂമിയെ പുതുതായി ജ്ഞാനസ്നാനം ചെയ്യിക്കും. ഭൂമി തന്നെ കനരഹിതയായി മാറും. ഇതാണ് നീച്ചെയുടെ വാക്കുകൾ. ഈ ചിന്താധാരയിൽ നിന്നുകൊണ്ടാണ് അലൻ ബാദിയു നൃത്തം യഥാർത്ഥത്തിൽ നൃത്തം ചെയ്യലല്ല എന്നും അത് ചിന്തയുടെ രൂപകമാണെന്നും പറയുന്നത്. അലൻ ബാദിയുവിൻ്റെ വാചകങ്ങൾ ഞാൻ പറയാം. നൃത്തമെന്നാൽ ഒരേ സമയം പക്ഷിയും പറക്കലും ആണെന്നതോർക്കുക. നൃത്തം നിഷ്കളങ്കമാണ്. അത് ശരീരത്തിന് മുന്നേയുള്ള ശരീരമാണ്. നൃത്തം മറവിയാണ്. കാരണം അത് ശരീരത്തിൻ്റെ വിലങ്ങുകളെയും അതിൻ്റെ ഭാരത്തെയും മറക്കുന്നു. നൃത്തമെന്നാൽ ഒരു പുതിയ തുടക്കമാണ്. കാരണം ഓരോ നൃത്തമുദ്രയും അതിൻ്റെ തന്നെ സ്വയം വീണ്ടെടുക്കലും കണ്ടെത്തലുമാണ്. ഇതാണ് അലൻ ബാദിയു പറഞ്ഞത്. ഈ നൂറ്റാണ്ട് കണ്ട മുതിർന്ന ദാർശനികരിൽ ഒരാളായ അലൻ ബദിയു എഴുതിയ ഉപന്യാസം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പരിമിത ജീവിതത്തിൽ കാണാനിടയായ നൃത്തങ്ങൾ മനസ്സിലൂടെ വീണ്ടും വ്യക്തമായോ അവ്യക്തമായോ ആടി ഇറങ്ങിപ്പോയി. ബദിയു എഴുതിയത് പ്രാഥമികമായും പാശ്ചാത്യ നൃത്തത്തെ, ഒരുപക്ഷെ ശാസ്ത്രീയ നൃത്തത്തെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാകാമെങ്കിലും ഉപന്യാസത്തിന് സാർവലൗകികമായ പ്രസക്തി എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. ഞാൻ പാശ്ചാത്യ നൃത്തം കണ്ട് ശീലിച്ച ആളല്ല, വല്ലപ്പോഴുമൊക്കെ കാണാറുണ്ട് എങ്കിലും അതല്ല എൻ്റെ അനുശീലനം. അദ്ദേഹം പറയും പോലെ നമ്മൾ ഓരോരുത്തർക്കും നൃത്തത്തോടുള്ള സംവേദനം, നൃത്തം ഒരു ചോദ്യത്തിന് നൽകുന്ന ഒരു ഉത്തരമാണ്. ദാർശനികനായിരുന്ന സ്പിനോസയുടെ ഒരു ചോദ്യത്തിന് നൃത്തം അതിനെക്കൊണ്ടാകാവുന്ന വിധം ഒരു മറുപടി നൽകുകയാണ്. ചോദ്യം ഇതാണ്: ഒരു ശരീരത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, പ്രത്യേകിച്ച് മരിക്കും എന്നുറപ്പായ നിമിഷത്തിൽ? സ്പിനോസയുടെ ചോദ്യം ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്: ഒരു ശരീരത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, പ്രത്യേകിച്ച് മരിക്കും എന്നുറപ്പായ ഒരു നിമിഷത്തിൽ. ഈ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ വൈലോപ്പള്ളിയുടെ കവിതയിലേക്ക് നൃത്തം ചെയ്ത് പോകുന്നത്. ശരീരം അതിൻ്റെ മരണത്തിന് മുൻപ് നടത്തിയ അവസാന നൃത്തത്തെക്കുറിച്ച് 1939 വൈലോപ്പള്ളി ഒരു കവിത എഴുതി, മനോഹരമായ കവിത. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബഹുമാനപുരസ്സരം എഴുന്നേറ്റ് കൈകൂപ്പി നിന്നു പോകും. ഞാൻ അങ്ങനെ ചെയ്തു പോയി. താൻ നാളെ മരിക്കുമെന്നുറപ്പുള്ളപ്പോൾ ഒരാൾ ചെയ്യുന്ന നൃത്തത്തിന് അയാളുടെ ശരീരത്തിനോടാണോ ജീവനോടാണോ കൂടുതൽ ബന്ധമുള്ളത്? മരണം മുന്നിൽ നിൽക്കുമ്പോൾ ഒരാൾ ചെയ്യുന്ന നൃത്തം സ്പിനോസയുടെ ഒരു ശരീരത്തിന് മരിക്കുന്നതിന് തൊട്ടു മുൻപ് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ബൃഹത് ചോദ്യത്തിനു മാത്രമാണോ ഉത്തരമന്വേഷിക്കുന്നത്? ശരീരമില്ലാതെ ഒരു ജീവന് ചെയ്യാൻ സാധിക്കാത്ത പലവിധ കാര്യങ്ങളിൽ ഒന്നു മാത്രമല്ലേ നൃത്തം? ഒരുപക്ഷേ ഒരു നർത്തകിയെ സംബന്ധിച്ചിടത്തോളം സ്പിനോസയുടെ ചോദ്യത്തിനുള്ള ആത്യന്തികമായ ഉത്തരം വൈലോപ്പള്ളി അന്വേഷിക്കുകയായിരുന്നു നർത്തകി എന്ന കവിതയിലൂടെ. ഒന്നാം ലോകയുദ്ധത്തിൽ ജർമ്മനിക്കു വേണ്ടി ചാരവൃത്തി ചെയ്തു എന്ന കുറ്റത്തിന് ഫ്രഞ്ച് കോടതിയാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു യുവ നർത്തകിയുടെ അവസാന നൃത്തമാണ് ഈ കവിതയുടെ പ്രമേയം. തികച്ചും ആകസ്മികമാണെന്നേ പറയാനൊക്കൂ, രണ്ടാം ലോകയുദ്ധം തുടങ്ങിയ 1939 വൈലോപ്പള്ളി ഈ കവിത എഴുതിയത്. കവിതയ്ക്ക് ആമുഖമായി എഴുതിയ ചെറിയ കുറിപ്പിൽ വൈലോപ്പള്ളി ഇങ്ങനെ പറയുന്നുണ്ട്: ശിക്ഷാദിവസത്തിന് തലേനാൾ അവളെ തൽക്കാല സൂക്ഷിപ്പിനും ധ്യാന സൗകര്യത്തിനും വേണ്ടി പട്ടാളക്കാർ ഒരു കന്യാമഠത്തിൽ പാർപ്പിക്കുന്നു. അവിടെ വച്ച് അവൾ അവസാന നൃത്തം ചെയ്യുകയാണ്. ഇതായിരുന്നു വൈലോപ്പള്ളിയുടെ ചെറിയ കുറിപ്പ്, കവിതയ്ക്ക് ആമുഖമായി കൊടുത്ത കുറിപ്പ്. നൃത്തത്തെക്കുറിച്ചുള്ള വൈലോപ്പള്ളിയുടെ ധാരണകളെക്കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു നർത്തകിയുടെ വധശിക്ഷയ്ക്ക് മുൻപുള്ള അവസാന നൃത്തത്തിൻ്റെ സങ്കീർണമായ വിവക്ഷകൾ അദ്ദേഹത്തിന് വിസ്മയകരമാവണ്ണം പിടികിട്ടിയിരിക്കുന്നു. നൃത്തസംബന്ധിയായ മലയാളത്തിൽ വന്ന നിരവധി കവിതകൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന നേരത്തെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ചങ്ങമ്പുഴയുടെ കാവ്യ നർത്തകി, ജി ശങ്കരക്കുറുപ്പിൻ്റെ ശിവതാണ്ഡവം, സുഗതകുമാരിയുടെ കാളിയമർദ്ദനം, വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഉർവശി നൃത്തം, അയ്യപ്പ പണിക്കർ എഴുതിയ കുച്ചിപ്പുടി, സച്ചിദാനന്ദൻ്റെ കവിത നൃത്തം, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ യാമിനീ നൃത്തം എന്നീ കവിതകളൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നൃത്തത്തെ സംബന്ധിച്ച് അലൻ ബദിയു എഴുതിയ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീവ്ര അനുഭവമായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാറിയത് വൈലോപ്പള്ളിയുടെ നർത്തകിയാണ്. അന്യായ ചാരവിധി ചെയ്ത് പിഴക്കിയാൽ ആ നർത്തകി മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിവരം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. സന്യാസിനി മഠത്തിൽ അവളെ ഭടന്മാർ എത്തിക്കുകയാണ്. വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസത്തിൻ്റെ തലേന്നാൾ മഠാധിപതിയായ മദർ സുപ്പീരിയർ നർത്തകിയോട് പറഞ്ഞു: നാമം ജപിക്കൂ മകളെ, ഭഗവാന്റെ ദിവ്യപ്രേമം നമുക്കമൃതം എന്ന്. നാളെ മരണം ഉറപ്പായ നർത്തകിയോട് മദർ സുപ്പീരിയർ പറയുകയാണ്: നാമം ജപിക്കൂ മകളെ, ഭഗവാന്റെ ദിവ്യപ്രേമം നമുക്കമൃതം എന്ന്. മരണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന പെൺകുട്ടിയോട് ഭഗവാന്റെ ദിവ്യപ്രേമത്തെക്കുറിച്ച് പറഞ്ഞ കന്യാസ്ത്രീയോട് അവൾ പറയുന്ന മറുപടി നർത്തകി നൃത്തം, ശരീരം എന്നീ വിഷയങ്ങളെ ആഴത്തിൽ അഭിസംബോധന ചെയ്യുകയാണ്. അമ്മേ, എനിക്ക് ഭഗവാനെ അറിഞ്ഞുകൂടാ. ഇതാണ് മദർ സുപ്പീരിയറിനുള്ള നർത്തകിയുടെ മറുപടി. അമ്മേ, എനിക്ക് ഭഗവാനെ അറിഞ്ഞുകൂടാ. തന്മേന്മ തൊട്ട് തഴുകാൻ അവകാശമില്ല. തന്മേനി പുണ്ട നടി ഞാൻ വിഷയാപ്തി വിജീ സമ്മേളനത്തിന് ഒരു ബുദ്ബുദം അത്രമാത്രം. അമ്മേ, എനിക്ക് ഭഗവാനെ അറിഞ്ഞുകൂടാ. തന്മേന്മ തൊട്ടു തഴുകാൻ അവകാശമില്ല. തന്മേനി പൂണ്ട നടി ഞാൻ വിഷയാപ്തി വീചി സമ്മേളനത്തിനൊരു ബുദ്ധുതം അത്രമാത്രം. വയലുപുള്ളിയുടെ നർത്തകി ഒരു വേഷക്കിടത്തിയാണ്. കവിതയ്ക്ക് മൂലമായത് ജോൺ ഗാൽസ്വർത്തിയുടെ ഒരു ഇംഗ്ലീഷ് കഥയാണെന്ന് കവി പറയുന്നുണ്ട്. ശരീരമില്ലാതെ തൻ്റെ ജീവിതത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന ഒരു നർത്തകിയുടെ ദുരന്തപൂർണമായ തിരിച്ചറിവാണ് മരണത്തിൻ്റെ തലേന്നാൾ കന്യാസ്ത്രീ മഠത്തിൽ അവസാന നൃത്തം ചെയ്യുവാൻ അവളെ പ്രേരിപ്പിച്ചത്. നർത്തകി മഠാധിഭർത്തൃയോട് അപേക്ഷിക്കുകയാണ്, എന്നെക്കുറിച്ച് കനിവാർന്ന് അനുവാദമേകുക ഇന്നത്തെ രാവിൽ ഇഹ ഭക്ഷണശാലയെങ്കിൽ. എന്നേക്കുമായി നടനമൊന്നിവൾ അടിടട്ടെ, പിന്നെ കറുത്ത മൃതി തൻ മധു ഞാൻ കുടിക്കാം. എന്നെക്കുറിച്ച് കനിവാർന്ന് അനുവാദമേകുക ഇന്നത്തെ രാവിൽ ഇഹ ഭക്ഷണശാലയെങ്കിൽ. എന്നേക്കുമായി നടനമൊന്നിവൾ അടിടട്ടെ, പിന്നെ കറുത്ത മൃതി തൻ മധു ഞാൻ കുടിക്കാം. ഇഹലോകവാസാനന്തരമുള്ള ആത്മാവിനെക്കുറിച്ചേ നർത്തകി ഇതിനു മുൻപ് കേട്ടിട്ടുള്ളൂ. ഇഹലോകവാസാനന്തരം ഒരു നർത്തകിയുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത്? അതിലെ ഓരോ അണുവിലും പുനർജനിക്കുന്ന ഉത്സാഹഭരിതമായ നൃത്തത്തിന് എന്താണ് സംഭവിക്കുന്നത്? കറുത്ത മൃതി തൻ മധു എന്ന നർത്തകിയുടെ വാക്കുകൾ തീക്ഷ്ണമായ ഇരുട്ടാകുന്നത് ആ ഇരുട്ടിൽ നൃത്തമേ സാധ്യമല്ല എന്ന നർത്തകിയുടെ ഖേദകരമായ തിരിച്ചറിവുകൊണ്ടാണ്. അലൻ ബദിയു തൻ്റെ ഉപന്യാസത്തിൽ പറയുന്നുണ്ട് നൃത്തം ഒരു കലയല്ല എന്ന്. കാരണം നൃത്തമെന്നത് ശരീരത്തിൽ കലയുടെ സാധ്യതയെ ആലേഖനം ചെയ്യപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം കരുതുന്നത്. ഡാൻസ് ഈസ് നോട്ട് ആൻ ആർട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ദി സൈൻ ഓഫ് ദ പോസിബിലിറ്റി ഓഫ് ആർട്ട് ആസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ ബോഡി എന്നാണ് അലൻ ബദിയുവിൻ്റെ വാക്കുകൾ. വയലുപുള്ളിയുടെ കവിതയിൽ നർത്തകിയുടെ അന്ത്യനർത്തനം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അത്ഭുതാവഹമായ ആഴത്തിലാണ്. ശരീരത്തെ നിഷേധിച്ച കന്യാസ്ത്രീകളുടെ മധ്യത്തിലാണ് ഒരു ശരീരത്തിൻ്റെ അവസാന ഇളകിയാട്ടം സംഭവിക്കുന്നത് എന്നുകൂടി ഓർക്കുക. കന്യാസ്ത്രീകളുടെ നടുവിലാണ് ആ നൃത്തം, ആ അവസാന നൃത്തം. ജീവന് നിലനിൽക്കാൻ ശരീരം ആവശ്യമാണ് എന്ന ദുരന്ത സങ്കീർണതയിൽ ഏതൊക്കെ ഏകാന്തവേളകളിൽ കന്യാസ്ത്രീകൾ നൃത്തം ചെയ്തുകൂടായികയില്ല. നമുക്കറിയാവുന്ന കന്യാസ്ത്രീകളെല്ലാം ഏതെല്ലാം തരത്തിൽ നൃത്തം ചെയ്യുന്നുണ്ടാകണം? വയലുപ്പള്ളി പല ചോദ്യങ്ങളാണ് ഈ കവിതയിലൂടെ ചോദിക്കുന്നത്. വയലുപ്പള്ളിയുടെ കവിത ഇങ്ങനെ തുടരുന്നു. നൃത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ നർത്തകി, അവസാന നൃത്തത്തിലേക്ക്. മരണദിവസത്തിൻ്റെ, കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസത്തെ അവസാന നൃത്തത്തിലേക്ക് നർത്തകി പ്രവേശിക്കുകയാണ്. വയലുപ്പള്ളിയുടെ വരികൾ ഇതാണ്: ആരണ്യഭൂവിലൊരു സർപ്പിണി പോലെ, മേഘനീരന്ധ്രമാം വിയതി വിഭ്രമ വല്ലി പോലെ, ആ രമ്യ നർത്തകി അണഞ്ഞു കറുപ്പുടുപ്പാർ നീ രണ്ടു പാർശ്വവും ഇരിക്കും അവർക്കു മധ്യേ. ആരണ്യഭൂവിലൊരു സർപ്പിണി പോലെ, മേഘനീരന്ധ്രമാം വിയതി വിഭ്രമ വല്ലി പോലെ, ആ രമ്യ നർത്തകി അണഞ്ഞു കറുപ്പുടുപ്പാർ നീ രണ്ടു പാർശ്വവും ഇരിക്കുമവർക്കു മധ്യേ. കെട്ടിൽപ്പെടാത്ത മുടി കൂരിരിൽ കൂത്തടിക്കും ദൃഷ്ടിദ്വയം, തൃഷപ്പെടും മധുരാധരോഷ്ഠം, മുട്ടിത്തുടിച്ച മുല പുൽകിയ വെള്ള റൗക്കക്കെട്ടിൽ ജ്വലിക്കുമൊരു പാടല നവ്യപുഷ്പം. കെട്ടിൽപ്പെടാത്ത മുടി കൂരിരിൽ കൂത്തടിക്കും ദൃഷ്ടിദ്വയം, തൃഷപ്പെടും മധുരാധരോഷ്ഠം, മുട്ടിത്തുടിച്ച മുല പുൽകിയ വെള്ള റൗക്കക്കെട്ടിൽ ജ്വലിക്കുമൊരു പാടല നവ്യപുഷ്പം. കാലാഴിതൻ മധുരഗാന സരിത്തിലാടി ചേലായി മരാളഗളനാളയുഗം കണക്കെ, ചേലാഞ്ചലത്തിൻ ഇതളിനടിയിൽ സരാഗകോലാഹലങ്ങൾ തുടരും കൃശപാദയുഗ്മം. കാലാഴിതൻ മധുരഗാന സരിത്തിലാടി ചേലായി മരാളഗളനാളയുഗം കണക്കെ, ചേലാഞ്ചലത്തിനിതളിനടിയിൽ സരാഗകോലാഹലങ്ങൾ തുടരും കൃശപാദയുഗ്മം. നൃത്തം ശരീരത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു സാധ്യതയാണെന്ന ദാർശനികാഭിപ്രായമാണ് വയലുപ്പള്ളി കവിതയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വ്യാഖ്യാനം. അത് അതിനാൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ശരീരനിഷേധിയായ ഒരു സ്ഥലത്ത്, ഒരു സ്പേസിൽ, ശരീരം ഹോമിക്കപ്പെടുമെന്നുറപ്പായ ഒരു കാലത്തിൽ, ടൈമിൽ, കന്യാസ്ത്രീകൾക്കു മധ്യേ ഒരു നർത്തകി ചെയ്യുന്ന അവസാന നൃത്തം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നൃത്തത്തിനു മാത്രമല്ല എല്ലാ സ്ഥലകാലങ്ങൾക്കും പ്രസക്തമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കവിത സ്ഥലകാലാതിശായിയായി മാറുന്നത്. തെറ്റേത്, ഹന്ത ശരിയേത്, യുവത്വ വീര്യം പറ്റ കുടിച്ചു നടമാടിയതാ നതാങ്കി. പിറ്റേന്നു താൻ മരണമൂടി അടുത്ത കൂലം പറ്റേണ്ട പാഴ്ത്തിര ഇതിനി എന്തടക്കം. എത്ര ശക്തമായ വരികളാണെന്ന് നോക്കൂ. തെറ്റേത്, ഹന്ത ശരിയേത്? യുവത്വവീര്യം പറ്റക്കുടിച്ചു നടമാടിയതാ നതാങ്കി. പിറ്റേന്നു താൻ മരണമൂടിയടുത്ത കൂലം പറ്റേണ്ട പാഴ്ത്തിര ഇതിനി എന്തടക്കം. കൂലം പറ്റേണ്ട പാഴ്ത്തിര എന്ന അജീവിതത്തെ കവി നിർണയിച്ചത് എഴുത്തിൻ്റെ മുഹൂർത്തത്തിൽ കവി മനസ്സിനെ പൊതിഞ്ഞ ഗംഭീര ദുഃഖം മൂലമായിരിക്കണം. യഥാർത്ഥത്തിൽ വധശിക്ഷയ്ക്ക് തലേന്ന് ആ ശരീരം നൃത്തത്തിൻ്റെ സർവ്വവിധ സാധ്യതകളും തിരയുകയായിരുന്നു. ഒരു നർത്തകിയുടെ ശരീരത്തിൻ്റെ മഹനീയ മുഹൂർത്തമായിരുന്നു അത്. ജീവിക്കണം നിമിഷമൊന്നിന് അനേക ജന്മം, ഹാ വിശ്വമോഹിനി ചിരിച്ചു തരിച്ചു തുള്ളി. വൈലോപ്പള്ളി നൃത്തം ചെയ്യുകയായിരുന്നു ഈ കവിത എഴുതുമ്പോൾ എന്ന് ഞാൻ ആലോചിക്കും. ഒരു ദുഃഖനൃത്തം. ജീവിക്കണം നിമിഷമൊന്നിന് അനേക ജന്മം, ഹാ വിശ്വമോഹിനി ചിരിച്ചു തരിച്ചു തുള്ളി. മരണമുറപ്പായ ദിവസത്തിൻ്റെ തലേന്ന് ജീവിക്കണം നിമിഷമൊന്നിന് അനേക ജന്മം എന്ന് നർത്തകി വിചാരിക്കുകയാണ്. എന്നാൽ അടുത്ത വരി എഴുതുമ്പോൾ കവി ഈ ദുരന്താന്തർ ലോകത്തു നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. വിശ്വമോഹനമായ അന്ത്യനർത്തനം ഇനി അവസാനിപ്പിക്കുവാൻ കവി പറയുന്ന ഭാഗം നോക്കൂ. കോപത്തിനാടി ഉലയാൻ വളർജില്ലയേകി, പാപത്തിനാഞ്ഞുമുകരാൻ മണിവായ നൽകി, താപത്തിനശ്രു പകരാൻ തരളാക്ഷിയേകി, ഹേ പക്ഷ്മളാക്ഷി ഇനി നിർത്തുക നർത്തനം നീ. രാത്രിയിൽ അവളുടെ നൃത്തം തുടർന്നു. അവസാനം എപ്പോഴോ അവൾ തളർന്നു വീണു. കന്യാസ്ത്രീ മഠത്തിൽ ശവകുടീര ഗഭീര ശാന്തി ഉൽപ്പന്നമായി എന്ന് വൈലോപ്പള്ളി എഴുതിയിരിക്കുന്നു. ശവകുടീര ഗഭീര ശാന്തി ഉത്പന്നമായി. പിറ്റേന്നു രാവിലെ ഭടന്മാർ മഠത്തിലെത്തി വധശിക്ഷ നടപ്പിലാക്കി. എന്നാൽ ഈ കവിതയിലെ വിപ്ലവകരമായ തിരിവ് അടുത്ത വരിയിലാണ്. വധശിക്ഷ നടപ്പിലാക്കി നർത്തകിയുടെ. എന്നാൽ അതേസമയം കന്യാമഠത്തിൽ സംഭവിച്ചതെന്താണ്? മുക്തിക്കായി ജീവിതവ്രതമേറ്റെടുത്ത ഒരു കന്യ മഠത്തിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ് ഈ നൃത്തത്തിൻ്റെ സ്വാധീനത്താൽ. മുക്തിക്കായി ജീവിതവ്രതമേറ്റെടുത്ത ഒരു കന്യ ആ മഠത്തിൽ നിന്നും പുറപ്പെട്ടു പോയി. മഠാധിപതിക്കായി എഴുതി വെച്ച കത്തിൽ കന്യാസ്ത്രീയിൽ നിന്നും ഒരു സ്ത്രീയായി മാറിയ ആ പെൺകുട്ടി എഴുതി വച്ചിരുന്നു, നുകരാൻ പോകുന്നു ഞാൻ ജീവിതം. മരണം നൃത്തം. ഒരു വൈലോപ്പള്ളി കവിതയുടെ പോഡ്കാസ്റ്റ് അനുഭവം ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവം, എസ് ഗോപാലകൃഷ്ണൻ. ഈ പോഡ്കാസ്റ്റ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ദില്ലി ദാലിയെ പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.